ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद, स्पिरिचुअल डिस्कोर्स इन मलयालम, प्रेजेंटेड बाय कैवल्यानंद स्वामी गण। थैंक यू। ओम नमः शिवाय।
അവർ എന്നു സാമുദ്ര മീന മകര പ്രഭുളയാണ് ധരിച്ചിരുന്നത്. എന്തെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങളെല്ലാം വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ എന്ന, വേറെ ഭക്ഷണമൊന്നും കഴിക്കത്തില്ലെന്ന്, അതും ഒരു അബദ്ധ വിശ്വാസമാണ്. അപ്പൊ അവർക്ക് എങ്ങനെ മനസ്സുണ്ടാവും എന്നോ ചോദിക്കുന്നത്, കാരണം വെള്ളം മാത്രമല്ലേ കുടിക്കുന്നുള്ളൂ. അപ്പോ പൂർവക്ഷമാണ്, പക്ഷെ പൂർവക്ഷത്തെ അംഗീകരിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത്. ഈ പൂർവക്ഷത്തിൽ പറയുന്ന ഈ അബദ്ധം സിദ്ധാന്തി അംഗീകരിക്കുന്നു. മത്സ്യം വെള്ളം കുടിച്ച് മാത്രമാണ് ജീവിക്കുന്നത്, അത് വേറെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. പക്ഷെ അവയ്ക്ക് മനസ്സുണ്ട്, വാക്യം ശബ്ദമുണ്ട്. തഥാ സ്നേഹപാനമപി പ്രാണവത്വം മനസ്സിത്വം അനുമേയം. അതുപോലെ സ്നേഹപാന എണ്ണയും മറ്റും ആ അംശങ്ങൾ മാത്രം കഴിക്കുന്നവർക്ക് പ്രാണനുണ്ട്, മനസ്സുണ്ട്, അത് അനുമാനിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഏതി സന്ധ്യത്ര കഥം അന്നമേഹി സൗമ്യമന ഇത്യാദി ചിതേ, ഇങ്ങനെ ആയിരിക്കെ ജലം കുടിക്കാതെ പ്രാണികളെ ജീവിക്കുന്നു, ജലം മാത്രം കുടിച്ചുകൊണ്ട് പ്രാണികളെ ജീവിക്കുന്നു. പക്ഷെ അവയ്ക്കെന്ന ഇതെല്ലാം ഉണ്ട്, മനസ്സും പ്രാണനും എല്ലാം ഉണ്ട്, അതങ്ങനെ ശരിയാക്കും എല്ലാം ഉണ്ട് എന്നാണ് ചോദിക്കുന്നു. നേഷദോഷ സമാധാനം പറയുന്നു, എന്താണ് സർവസ്യ സർവപ്രദത്വ സർവത്ര സർവഭൂത. അതിന് സമാധാനം പറയുന്നത് പൂർവക്ഷത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണ്, ജലം കഴിക്കാതെ ആണ് എലിയും മറ്റും ജീവിക്കുന്നത്. പക്ഷെ അത് കഴിക്കുന്ന അന്നത്തിൽ ജലാംശമുണ്ട് സർവോത്കരണം കൊണ്ട്. അതുപോലെ സമുദ്രത്തിൽ കിടക്കുന്ന മീനും മറ്റും ജലം മാത്രമേ കുടിക്കുന്നുള്ളൂ, പക്ഷെ ആ ജലത്തിൽ സർവോത്കരണം കൊണ്ട് അന്നമുണ്ട്. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ അന്നം പോകുന്നുണ്ടെന്നാണ്, അല്ല നേരിട്ട് അത് അന്നം ഭക്ഷിക്കുന്നു എന്ന് പറയുന്നില്ല. അഹവും മറ്റും നേരിട്ട് ജലം കുടിക്കുന്നു എന്നും പറയുന്നില്ല, അങ്ങനെ കുടിക്കുന്നില്ല എന്നുള്ള ഒരു വിശ്വാസം. ഇത്തരം കാര്യങ്ങൾ കേവല വിശ്വാസമാണ്, പരീക്ഷിച്ചറിയുക. ഈ പഴയ ആൾക്കാരുടെ ഒരു കുഴപ്പമാണ്, കാരണം ഭൗതികമായ കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഒരു നിരീക്ഷണ ബുദ്ധി പരീക്ഷണ ബുദ്ധി ഉണ്ടായിരുന്നു. അവരുടെ നിരീക്ഷണ ഒരു പക്ഷേ ആത്മനിഷ്ഠമായതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. അവർ പ്രാധാന്യം കൽപ്പിച്ചില്ല, അതുകൊണ്ട് അത്ര അബദ്ധങ്ങളെ അതുപോലെ തന്നെ സ്വീകരിക്കേണ്ടി വന്നു. അപ്പൊ അതിന് സമാനം പറയുന്നത് എന്താണ്, ജലം മാത്രം കഴിക്കുന്ന ജീവികളിലും ആ ജലത്തിൽ സർവത്കരണം കൊണ്ട് മറ്റു ഭൂതങ്ങൾ കലർന്നിരിക്കുന്നതുകൊണ്ട് അവയ്ക്കും മനസ്സും പ്രാണനും വാക്കും ഉണ്ട്. അതുപോലെ അന്നം മാത്രം കഴിക്കുന്ന ജീവികളിലും അന്നത്തിൽ ജലവും മറ്റും കലർന്നിരിക്കുന്നുണ്ട്, അവയ്ക്കും മനസ്സും പ്രാണനും വാക്കും ഉണ്ട്. നഹി അത്രവുത്കൃതം അന്നമശ്നാദി കശ്ചി ആപോവ അത്രവുത്കൃത പിയന്തി തേജോവ അത്കൃതം അശ്നാദി. അത് പറയുന്നു, ഓരോന്നും പറയുന്നു. അങ്ങനെ അല്ലാത്ത അന്നം ഭക്ഷിക്കുന്നില്ല, ത്രിവുത്കരണം അല്ലെങ്കിൽ പഞ്ചീകരണം സംഭവിക്കാത്ത അന്നം ഭക്ഷിക്കുന്നില്ല, പഞ്ചീകരണം സംഭവിക്കാത്ത ജലം കുടിക്കുന്നില്ല, പഞ്ചീകരണം സംഭവിക്കാത്ത തേജസ് ഭക്ഷിക്കുന്നില്ല ആരും. അതുകൊണ്ട് കശ്ചിൻ ഇത്തി അന്നാദാനം ആക്കുപ്രവചീനാം വാഗ്മിത്വം. അതുകൊണ്ട് വീണ്ടും അതെടുത്ത് പറയുന്നു, അന്നം മാത്രം ഭക്ഷിക്കുന്ന ആക്കുകൾക്കും മറ്റും ശബ്ദമുണ്ട്, പ്രാണവത്വം പ്രാണനുണ്ട് ഇത്യാദി അവരുടെ ദോഷമൊന്നുമില്ല. അതുപോലെ മത്സ്യങ്ങൾക്കും ജലം മാത്രം കുടിച്ചിട്ടും അവയിലും മറ്റുള്ളതെല്ലാം ഉണ്ട് എന്ന് അതിന് സമർത്ഥിക്കും. മത്സ്യം ജലം മാത്രം കുടിച്ചാണ് ജീവിക്കുന്നതെന്നുള്ള സമർത്ഥിക്കും. ഇതുപോലെ ഉദാഹരണങ്ങളിൽ ഈ ധാരാളം ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഭൗതികമായ വിഷയങ്ങളിൽ വേണ്ടത്ര അവബോധമില്ലാതിരിക്കും. അത് ഈ പ്രത്യേകിച്ചും ഈ ശാസ്ത്രം പഠിക്കുന്നവർക്ക്, ഏതെങ്കിലും ഒരു ശാസ്ത്രം പഠിക്കുന്നവർ, ന്യായശാസ്ത്രം പഠിക്കുക, വ്യാകരണം പഠിക്കുക, അല്ലെങ്കിൽ അദ്വൈതം പഠിക്കുക, സാംഖ്യം പഠിക്കുക, എന്തെങ്കിലും ശാസ്ത്രങ്ങളിൽ മാത്രം ബുദ്ധിയെ കേന്ദ്രീകരിച്ച് പഠിക്കുന്നവർക്ക് പഴയകാലത്തുണ്ടായിരുന്നു. അവർ മറ്റു വിഷയങ്ങളെ കുറിച്ച് അജ്ഞരാകും. കാരണം ഒരു ശാസ്ത്രം അന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം മനഃപ്പാഠം ചെയ്യും, മാർക്കിൽ ഉറപ്പിക്കുക ചെയ്യുന്നതല്ല. അപ്പൊ അതിനുവേണ്ടിയിട്ട് ധാരാളം പ്രയത്നവും സമയവും ആവശ്യമാണ്. അപ്പൊ ജീവിതത്തിലും മുഴുവൻ സമയം ഇതിനു വേണ്ടി തന്നെ ചിലവാക്കും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനോ പഠിക്കാനോ ഒന്നും സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് മറ്റുള്ള വിഷയങ്ങളിൽ അച്ഛന്മാരായി പോകുന്നത്. പിന്നെ അവർ സർവജ്ഞന്മാരാണെന്നൊക്കെ പറയുന്നത് നമ്മുടെ സങ്കല്പത്തിലുള്ള സർവജ്ഞതയാണ്. വാസ്തവത്തിലുള്ള സർവജ്ഞത അല്ല നമ്മൾ ഗ്രഹിക്കുന്നത്. നിത്യവും പ്രത്യയായി ഹേതുരാഹ, ഇങ്ങനെ ബോധിപ്പിക്കപ്പെട്ട ഹേതു പറഞ്ഞു, ഭൂയയോ പുനരയോ മാം ഭഗവാൻ അന്നമയം ഹി സൗമ്യമന ഇത്യാദി വിജ്ഞാപയതു. ഇത് ഇത്തരം അബദ്ധങ്ങൾ പറയുന്നത് ആചാര്യന്മാർ മാത്രമല്ല, ശ്രുതിയും പറയുന്നുള്ളത്. അങ്ങനെ അങ്ങനെ വരുന്നിടത്ത് എന്താ ചെയ്യുന്നത്? അത് ശ്രുതിയെല്ലാം തള്ളിക്കളയാനും നിർത്തിയത് വേനന്ദ സ്വാമിയും മറ്റും അതാ ചെയ്യുന്നു. ശ്രുതിയിലും ചിലപ്പോൾ പല കൂട്ടത്തിലും വന്നു കഴിഞ്ഞാൽ അത് ശ്രുതിയല്ല, ആരോ അത് പിൽക്കാലത്ത് കൂട്ടിച്ചേർത്ത് എന്ന് പറഞ്ഞത് ഉപേക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലും അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നത്തെ കാലത്തിൽ പറ്റിയ അബദ്ധമാണെന്ന് പറഞ്ഞ് നമ്മളതിന് തള്ളിക്കളയാനേ പറ്റും. അല്ല, അവർ സർവജ്ഞന്മാരാണ്, അതുകൊണ്ട് അവർ പറഞ്ഞത് ശരിയാണ് എന്ന് ചിന്തിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. കാരണം അത് അതിനെ ബുദ്ധിയെ പണയപ്പെടുത്തേണ്ടി അനുഭവ യുക്തിക്കൊന്നും വിലയില്ലാത്തത് അതങ്ങനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അബദ്ധമാര് പറഞ്ഞാലും അബദ്ധം തന്നെ. കാലാദവി സുഭാഷിതം, ശരി ബാലനാണ് പറഞ്ഞാലും ശരി, ശരിയെ ശരിയായി തന്നെ സ്വീകരിക്കും. അതാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിലപാട്. ഇത് ആരെങ്കിലും അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവരെ തള്ളിക്കളയും. അങ്ങനെയാണെങ്കിൽ അതല്ല, അവർ സ്വയം തിരുത്താൻ തയ്യാറാവും. പക്ഷെ ഇന്ന് നമുക്കത് തിരുത്താൻ തയ്യാറാകത്തില്ല. അബദ്ധ വിശ്വാസങ്ങളുണ്ട്. സർവജ്ഞന്മാരാണ്, അവർക്കൊരിക്കലും തെറ്റ് പറ്റത്തില്ല. അവരുടെയൊക്കെ ജീവിത കഥകൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും സർവജ്ഞന്മാരല്ലാതെ. ഏത് ഒരാളിന്റെ ജീവിത കഥ എടുത്ത് പരിശോധിച്ചാലും അവിടെ നമുക്ക് തെളിവ് കിട്ടും സർവജ്ഞത്വം ഇല്ലാന്നുള്ള ആചാര്യന്മാർ. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സർവജ്ഞത്വം, ആത്മനിഷ്ഠയാകുന്ന സർവജ്ഞത്വം ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥം പറയത്തില്ലായിരിക്കും. നിത്യവും പ്രത്യയായി ദേശീയതഹ, ഇത്രയൊക്കെ ബോധിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ ശ്രുതിയുടെ താല്പര്യം നിന്റെ തത്വത്തെ ബോധിപ്പിക്കും, പ്രപഞ്ച വിസ്താരത്തെ ബോധിപ്പിക്കുകയല്ല. പ്രപഞ്ചത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെങ്ങനെയാണ് അത് ബോധിപ്പിക്കുക, അതിന്റെ പരമമായ തത്വത്തെ ബോധിപ്പിക്കുന്നു. ഭൂയൈവ പുനരൈവ മാം ഭഗവൻ അന്നമേ ഹി സോമന ഇത്യാദി വിജ്ഞാപയതു, ദൃഷ്ടാന്തേന അവഗമയതു. ഇവിടെ മനസ്സ്, പ്രാണൻ, വാവ്, ആന്തരികമായ സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ബോധിപ്പിക്കുന്നത്. അപ്പൊ അത് ബോധിപ്പിച്ചു കഴിഞ്ഞപ്പോ, കാരണം ഇതാണല്ലോ ഉപകരണം, സത്യത്തെ ഗ്രഹിക്കുന്നതിന് ഇതാണ് ഉപകരണം. അപ്പൊ അത് ശരിയായെന്ന് മനസ്സിലാക്കി ബാഹ്യമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ കാണുന്നതല്ല ത്രീണി രൂപമാണ് ഈ ദൈവ സത്യം, ഇതെല്ലാം മൂന്ന് രൂപങ്ങളാണ്. ഇനി ഉള്ളിലുള്ള കാര്യത്തെ കുറിച്ച് പറയും. അങ്ങനെ ചെന്ന് ചെന്നാണ് അവസാനം പറയുന്നത് നീ അതാണ്, ആ സത്താണെന്ന് പറയുന്നത്. അതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ബാഹ്യമായ വിഷയങ്ങളെ കുറിച്ച് ആദ്യം പരിചയപ്പെടുത്തി അത് സത്താണെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളിലെ മനസ്സും പ്രാണനും ബുദ്ധിയിലെയും വാക്കിന്റെയൊക്കെ സൂക്ഷ്മമായ തലത്തിലേക്ക് കടന്നപ്പോ ജിജ്ഞാസ ഉണ്ടാകുന്നു. അതൊന്നുകൂടി ഒന്ന് വ്യക്തമാക്കുന്നു, എന്താണ് മനസ്സ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു. ദൃഷ്ടാന്തേന അവഗമയതു, വ്യക്തമായി മനസ്സിലായിട്ടില്ലാന്ന് വെച്ചാൽ ഇത് പറയുന്നത് പൂർണ്ണമായും പിടികിട്ടുന്നില്ല. ഉദാഹരണ സഹിതം അദ്ധ്യാപിമാമസം നടത്തിയ സമയം നിശ്ചയോജാതായിക്കാര്യത്തിലൊന്നും എനിക്ക് ഇതുവരെ വ്യക്തമായൊരു ധാരണ ഉണ്ടായിട്ടില്ല. യസ്മാ തേജോപന്നമയത്വേന അവിശിഷ്ടേ ദേഹേകത്വം ഉപയുജ്യമാനാനി അന്ന അപ്സ്നേഹജാതാനി അനിഷ്ടധാതുരൂപേണ മനഃപ്രാണ വാച ഉപചിഞ്ഞന്തി സജ്ജാത്യ അനതിക്രമേണേതി ദുർവിജ്ഞേയം. ഓരോ ശരീരത്തിനും ഇത്, ഈ ശരീരം അതെന്താണ്, തേജോപന്നമയത്വേന അവിശിഷ്ട ദേഹി, ഇതെല്ലാം തന്നെ തേജോപന്നമയമാണ് ഈ ശരീരം മുഖ്യമായിട്ട്. അതിനെ നമുക്ക് അനുഭവപ്പെടുന്നു, ഇവിടെ വായുവും ആകാശവും ഒന്നും കാണുന്നില്ല. അതിൽ കഴിക്കുന്ന അന്നം, കുടിക്കുന്ന ജലം, തേജസ്, ഇതിന്റെ എല്ലാം സൂക്ഷ്മ രൂപങ്ങൾ ഉള്ളിച്ചേർന്ന് ഉള്ളിച്ചെന്ന് അത് സൂക്ഷ്മമായി പ്രാണനെയും മനസ്സിനെയൊക്കെ വളർത്തുന്നു. അത് ക്രമമായിട്ട് നിയമപൂർവം ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് എനിക്കൊന്ന് ബോധ്യപ്പെടുന്നതിന് ദുർവിജ്ഞയും നിത്യഭിപ്രായവും അത് ഭൂയവ അതുകൊണ്ട് അതൊന്നുകൂടി വ്യക്തമാക്കി തന്നാലും കേൾക്കുന്ന ഒന്ന് ബോധ്യപ്പെടുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി വിശേഷമായിട്ടുള്ളതാണ്. കേൾക്കുന്ന ബോധ്യപ്പെടുന്നില്ല. ഒരാൾ പറയുന്നു അയാൾ സദാചാരിയാണ്, ഒരാളെ കുറിച്ച് പറയുന്നു അയാൾ ദുരാചാരിയാണ് കേൾക്കുന്നു. പക്ഷെ അത് ബോധ്യപ്പെടുക എന്ന് പറയുന്നത് നേരിട്ട് അനുഭവത്തിൽ വരുന്നു. സത്യമാണ് കേൾക്കുന്നു, പക്ഷെ ബോധ്യപ്പെടുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ അനുഭവത്തിൽ വരുന്നു. ആ അനുഭവം തന്നെയാണ് ബോധ്യപ്പെടലെന്ന് പറയുന്നത്. ദൃഷ്ടിയോഗ്യമായിരിക്കുന്നത് ദൃഷ്ടിയോഗ്യമാകുമ്പോൾ അത് ബോധ്യപ്പെടലാണ്. ഹിമാലയം കേൾക്കുന്നു, പക്ഷെ അത് ദൃഷ്ടിയോഗ്യമാണ്. ആ ദൃഷ്ടിയോഗ്യമാകുമ്പോൾ, ദൃഷ്ടിക്ക് വിഷയമാകുമ്പോൾ അത് അനുഭവമായി. അതുപോലെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും ഓരോ ഇന്ദ്രിയ യോഗ്യത്വം അതിനകത്തുണ്ട്. അതുപോലെ മനസ്സിനെ സംബന്ധിച്ചും മനോയോഗ്യത വന്നിട്ടുണ്ട്. മനോയോഗ്യമായിരിക്കുന്ന ഒന്നിന് ഒന്നും മനസ്സിന് വിഷയമാകുമ്പോൾ അത് അനുഭവമായി. ഇന്ദ്രിയ യോഗ്യമായിരിക്കുന്ന ഒന്ന് ഇന്ദ്രിയ വിഷയമാകുമ്പോൾ അതിനാണ് അനുഭവം എന്ന് പറയുന്നത്. ആ അത് വരണം, അത് വേണം. മനസ്സ് അന്നം കൊണ്ട് വൃത്തി പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മനസ്സുകൊണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ്. അനുഭവത്തിൽ വരണം, അത് അനുഭവം വരാൻ. എന്താണ് ചോദിക്കുന്നത് ഞാൻ വ്യക്തമാക്കി തരാം, നിനക്കത് മനസ്സിലാകും. ഇത് ദുർവിജ്ഞയമാണെങ്കിലും എന്ന് പറഞ്ഞ അടുത്തുക ഉദ്ദേശിക്കുന്നു. ദധ്ന സൗമ്യം മധ്യമാനസ്യ യോ അണിമാസ ഊർധ്വഃ സമുദീശതി തത് സർപ്പിർഭവതി ഏവമേവ ഖലു സൗമ്യ അന്നസ്യ അശ്യമാനസ്യ യോ അണിമാസ ഊർധ്വഃ സമുദീശതി തന്മനോഭവതി അപാം സൗമ്യ പീയമാനാനാം യോ അണിമാ സ ഊർധ്വഃ സമുദീശതി തപ്രാണോഭവതി തേജസ സൗമ്യ അശ്യമാനസ്യ യോ അണിമാസ ഊർധ്വഃ സമുദീശതി തവാഗ്ഭവതി അന്നമയം ഹി സൗമ്യം മന ആപോമയോ പ്രാണത്യജോമയീ വാഗിതി ഭൂയമേവം മാ ഭഗവാൻ വിജ്ഞാപയതു ഇതി തഥാ സൗമ്യതി ഹോവാച ദധ്ന സൗമ്യ മധ്യമാനസ്യ അണിമാനുഭാവത ഊർധ്വ സമുദീശതി സംഭൂയ ഊർധ്വം നവനീത ഭാവേന ഗസ്തതി തത്തർപ്രഭവതി പറയുന്നു. പാല് കടയുമ്പോൾ അതിലെ ഒരു സൂക്ഷ്മമായ ഭാഗം അത് മുകളിലേക്ക് വരുന്നു, ഉണ്ണയാകുന്നു, അത് ഉരുക്കി നെയ്യായി മാറുന്നു. ഒരു വസ്തുവിന്റെ സാരമായ ഭാഗം അത് അതിലെ ശ്രേഷ്ഠമായിരിക്കുന്നു. യഥായും ദൃഷ്ടാന്തൈവമേവ ഖലു സൗമ്യ അന്നസ്യ ഓദനാരെ അശ്യമാനസ് ബുദ്ധിമാനസ് ഉദരി അഗ്നിന വായുസേന ഖജേനവ മധ്യമാനസ് ഓ അണിമാസ ഊർധ്വ സമുദീശതി. ഇതേപോലെ തന്നെ അവിടെ എന്താണ് കടകോല് കൊണ്ട് പാലിനെ കടയുമ്പോൾ അവിടെ അതിസൂക്ഷ്മമായൊരു ഭാഗം അതിൽ നിന്ന് വേർതിരിഞ്ഞ് വെണ്ണയായി മാറുന്നത് പോലെ സൗമ്യ അന്നസ്യ ഓദനാദേഹി അശ്യമാനസ്യ ഭക്ഷണം ജലം ഇതെല്ലാം ഒളിച്ചെന്നു കഴിഞ്ഞാൽ ബുദ്ധിമാനസി ഉദരീണ അഗ്നിന വായുസേന ഉള്ളിലൊരു അഗ്നിയുണ്ട്. ഈ പാകത്തിന് സഹായിക്കുന്ന ആ ഊർജം ഊർജശക്തി അതിനാണ് അഗ്നി എന്ന് പറയുന്നത്. വായുസഹിതേന പ്രാണനോ വേണം അവിടെ പ്രാണനോട് കൂടി ചേർന്ന് ഖജേന ഖജ കടകോൾ മന്ദം അതുകൊണ്ട് മധ്യമാനസ്യം അതുകൊണ്ട് കടയുന്നത് പോലെ ഉള്ളിൽ അമാവാസ്യത്തിലതാണല്ലോ നടക്കുന്നത്, ചെല്ലുന്ന ഭക്ഷണത്തെ അവിടെ കടയുകയാണ് ഭജിപ്പിക്കുന്നു. അതിന്റെ യോണിമാസ ഊർധ്വം സമുദ്രദീക്ഷത്തിൽ നിന്ന് വേർതിരിഞ്ഞു വരുന്ന സാരഭൂതമായി വരുന്ന ശ്രേഷ്ഠമായ അംശം തന്മനോഭൂതി അത് മനസ്സായി മാറുന്നു. അത് ദൃഷ്ടാന്തത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. പാലെന്ന് പറയുന്നതിൽ ഒന്നും കാണാനില്ല. പക്ഷെ അത് കടഞ്ഞു വരുമ്പോൾ അതിനൊന്ന് വേർതിരിയുന്ന ഒരു പ്രത്യേക സാധനം, അത് വെണ്ണയായി മാറും. അതുപോലെ കഴിക്കുന്ന ഈ ഭക്ഷണത്തിൽ മനസ്സൊന്നും കാണാനില്ല, പക്ഷെ അത് ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പാകം ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരംശം മനസ്സായി മാറും. അതുകൊണ്ടാണ് ശ്രുതി പലയിടത്തും പറയും അന്നം മനസ്സിന് സ്വാധീനിക്കുന്നു. മറ്റു മാംസങ്ങളൊക്കെ ഭക്ഷിക്കാൻ ഇഷ്ടമുള്ളവർ പറയും അതിലൊന്നും കഴിഞ്ഞില്ല, ഭക്ഷണമല്ല മനസ്സിനെ സ്വാധീനിക്കുന്നില്ല മാംസഭക്ഷണം. കഴിക്കുന്നവര് ശാന്തപ്രകൃതിയുണ്ട്, മറിച്ച് സസ്യാഹാരം കഴിക്കുന്നവര് ക്രൂരന്മാരുണ്ട്. ഇതെല്ലാം ഉദാഹരണങ്ങളല്ല, അപൂർവമായ ഉദാഹരണങ്ങളെല്ലാം എടുത്ത് കാണിച്ചിട്ട് പറയും. പക്ഷെ ഇവിടുത്തെ സാമാന്യമായ തത്വത്തെ പറയുകയാണ്, എന്താണ് കഴിക്കുന്ന ഭക്ഷണം മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അതിന് തെളിയണമെങ്കിൽ കഞ്ചാവോ കള്ളോ ഒക്കെ കുടിച്ചു നോക്കിയാണ്, അപ്പൊ അറിയും മനസ്സിനെ ഇത് സ്വാധീനിക്കുന്നുണ്ടോ. ഈ വാദം നടത്തുന്നവരടുത്ത് ഇത് കുറച്ച് കൊടുത്തിട്ട് നോക്കിയാൽ പരീക്ഷ നോക്കാൻ പറഞ്ഞു, അത് മനസ്സിനെ കഴിക്കുന്നത് സ്വാധീനിക്കുന്നുണ്ടോ ഇല്ലയോ, അപ്പോ മനസ്സിലാവും. വാദം കൊണ്ട് മനസ്സിലാകത്തില്ല, അനുഭവത്തിൽ വരണം, അപ്പോ മനസ്സിലാവും. അപ്പോ അന്നത്തിന്റെ അംശം മനസ്സിനെ സ്വാധീനിക്കുന്നത്, സാത്വികമായ അന്നം ഭക്ഷിച്ചു കഴിഞ്ഞാൽ സാത്വികമായ മനസ്സുണ്ടാകും. അതാണ് ആധ്യാത്മിക സാധകന്മാർക്ക് മത്സ്യമാംസാദികളൊന്നും ഭക്ഷിക്കാൻ പാടില്ല, ഹിംസാത്മകമായ ഭക്ഷണം താമസമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതിന് പ്രമാണം ഈ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമാണ്, അതെല്ലാം ഇഷ്ടമാണ്, അതുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാകും. അത് യുക്തിക്കും അനുഭവത്തിനും നിനക്കുന്ന കാര്യമല്ല. ഭക്ഷണം മനസ്സിന് തീർച്ചയായും സ്വാധീനിക്കും, പ്രത്യേകിച്ചും അതിനോട് ഇനി ഒരാൾക്ക് വിശേഷിച്ച് താല്പര്യമുണ്ട്, ആസക്തിയുണ്ട്, അത് വിടാൻ കഴിയുന്നതിനെ കഴിക്കാം, ദോഷമൊന്നും. പക്ഷെ ആധ്യാത്മിക സാധനയ്ക്ക് അത് ദോഷം ചെയ്യില്ല എന്ന് പറയാൻ പറ്റും. ആധ്യാത്മികമായ സാധനയ്ക്ക് മനസ്സിനെ താമസവും രാജസവുമാക്കുന്നതിന് അത് സഹായിക്കും. ആധ്യാത്മിക സാധനയ്ക്ക് അത് ദോഷം ചെയ്യുന്നത് തന്നെയാണ്. എന്തുകൊണ്ടത് വ്യക്തമായി പറയുന്നു, ആഹാരം മനസ്സിനെ സ്വാധീനിക്കുന്നു. മനോവി സംഭൂയ മനോപജനോദിക്കേത്. അതുപോലെ തഥാ ആപാം സൗമ്യ പീയമാനാനയോ അണിമാസ ഊർധ്വം സമുദ്രതീശതി സപ്രാണോ. അതുപോലെ ജലം ഭഗവതി അതിന്റെ ഭഗവത് പ്രാണനാകുന്നു. ദൈവമേവ സൗമ്യ തേജസ്സു അശ്യമാനസ്മാ തേജസ്സിന്റെ എണ്ണയും നെയ്യും അതിന്റെയൊക്കെ സൂക്ഷ്മമായ ഭാഗം സൗർദ്ധം സന്ധീഷതി സവാഗ്ഭവതി അതിന്റെ സൂക്ഷ്മമായ ഭാഗം വാക്കാവുന്നു. അതൊക്കെ ശുദ്ധമായ അന്നം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് പല ദോഷങ്ങളൊക്കെ വരുന്ന ഭക്ഷണത്തിൽ ദോഷമുള്ളതുണ്ട്. അതുകൊണ്ട് എന്താണ് അന്നമയം ഹി സൗമ്യമനാപോമയ പ്രാണ തേജോമയി വാഗിതി, അത് ആവർത്തിക്കുകയാണ്. മനസ്സ് അന്നമയമാണ്, അപോമയമാണ്, പ്രാണൻ തേജോമയമാണ്, വാക്ക് ഉള്ളിൽ മനസ്സിലാവും. ഇതെല്ലാം ത്രിണി ഭൂതാനി മൂന്ന് ഭൂതങ്ങൾ അതിന്റെ വികാരമാണ്, ഉള്ളും പറമ്പുമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. ഉത്തമയോ തമിത്തി അഭിപ്രായോ അതോ അപ്തേജസോ അസ്തു ഏതത് സർവം ജൈവം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്, അപ്പൊ തേജസ് അന്നം ഈ മൂന്ന് ഭൂതങ്ങളാണ് സർവവും. ബാഹ്യമായ പ്രതീതിക്ക് വിഷയമായിരിക്കുന്ന ഈ ജഗത്തും ആന്തരീയമായി ഈ പ്രതീതിക്ക് ഉപകരണമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ഭൂതാത്മകമാണ്, പഞ്ചഭൂതാത്മകമാണ്. മനസ്സു അന്നമയം ഇത്ര ഏകാന്തേന നിശ്ചയോ ജാതോ ഭൂയോ ഭഗവാൻ മനസ്സു അന്നമയ സന്ദിഷ്ടാന്തേന വിജ്ഞാപയോ. അന്ന് പറയുന്ന കാര്യം എനിക്ക് യുക്തിക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിലും അത് അനുഭവത്തിൽ വരുന്നു, ഒന്നുകൂടി അത് വ്യക്തമാക്കണം. തഥാ സൗമ്യതി ഭൂവാച പിത. അതുകൊണ്ട് വീണ്ടും അതിനെ വിശദമാക്കുന്നു. അടുത്ത് ഷോഡശകല സൗമ്യ പുരുഷ പഞ്ചദശാനിമ ആശീഹി കാമം അപഹ പിബ ആപോമയ പ്രാണോ സഹ പഞ്ചദശാനി നാശാധയനം ഉപസസാദ ഹിം ബ്രവീമി ഭൂക്കി ഹോവാചനവീമാതിഭാന്തിഭോയിതിഹോവാചോമ്യമഹദോധ്യാഹിതോകോ അംഗാരഹ്യോതമാത്ര പരിശിഷ്ട സത്തോവിനുദേദ് മനസി ശക്തി അന്നോപജിത മനസ്സക്തി ഷോഡശ പ്രവിഭജ്യ പുരുഷസ്യ കലാംശത്വേന നിർദ്ദേശിത. ഇവിടെ പറയുന്ന പുരുഷന് ഷോഡശ കലയുണ്ട്. കല എന്ന് വെച്ചാൽ അംശം, 16 അംശങ്ങളുണ്ട്. എന്താണ് ഈ 16 അംശം എന്ന് പറയുന്നത്? പറയുന്നു, അന്നസി ഭുക്തസ്യോ അനിഷ്ടോ ധാതു, കഴിക്കുന്ന അന്നത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ അംശം. സ മനസ്സ് ശക്തി അധാത്, അത് മനസ്സിന് ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. സ അന്നോപജിത, അന്നം കൊണ്ട് ശക്തി പ്രാപിച്ച മനസ്സശക്തി, മനസ്സിന് അന്നം കൊണ്ട് ശക്തി പ്രാപിക്കുന്നു. അതിന് ഷോഡശ, അതിന് 16 ഭാഗമാകും, സങ്കല്പിക്കുക, അതിന് 16 ഭാഗമുണ്ട്. എന്നിട്ട് അതിന്റെ ഒരംശം പുരുഷന്റെ, രണ്ടാമത്തത് പുരുഷന്റെ, മൂന്നാമത്തത് പുരുഷന്റെ, എന്നിങ്ങനെ 16 അംശങ്ങളുണ്ടെന്ന് പറയുന്നു. എന്താണ്? അന്നത്തിൽ നിന്നും മനസ്സിന് വരുന്ന ശക്തി. അന്നപൂർണമായിരിക്കുന്ന മനസ്സ്, നല്ല ശക്തമായ മനസ്സ്, അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുന്നു, നീ ഒരു കാര്യം ചെയ്യുക, അതിന് ഒരു 16 ഭാഗം ഉണ്ടെന്ന് കണക്കാക്കുക. എന്തിനു വേണ്ടി? അടുത്തൊരു പരീക്ഷണം നടത്താം. തയാ മനസ്സി അന്നോപജതയാ ശക്തിയാ ഷോഡശത പ്രവിഭക്തയാ സംയുക്ത തദ്വാൻ കാര്യകരണ സംഘാദരക്ഷണോ ജീവവിശിഷ്ട പുരുഷ ഷോഡശകല ഉച്യതേ. അതുകൊണ്ട് അന്നം കൊണ്ട് വൃത്തി പ്രാപിച്ച ഈ മനസ്സ്, 16 അംശങ്ങളോടുകൂടിയ ഈ മനസ്സ്, ആ മനസ്സ് ഇരിക്കുന്ന ശരീരം, ഈ ശരീരത്തോടുകൂടി ഇരിക്കുന്ന ജീവൻ, ആ പുരുഷൻ, അവന് ഷോഡശകല 16 അംശമുള്ള അവനെന്ന് പറയുന്നു. മനസ്സ് 16 കലകളോടുകൂടി പൂർണ്ണമായി, എന്നിട്ട് അതിന്റെ പൂർണ്ണ ശക്തിയോടുകൂടി ഇരുന്നാൽ ഈ ജീവൻ ഈ പുരുഷന് കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും ഭക്ഷിക്കാനും എല്ലാം കഴിയും. അല്ലെങ്കിൽ അതൊന്നും സാധ്യമല്ല. ഹീയമാനായം ജയസ്യാം സാമർത്ഥ്യഹാനി, ഇതിലേതെങ്കിലും ഒരു കല കുറഞ്ഞാൽ അത്രയും സാമർത്ഥ്യം കുറയും. അതാണ് ഭക്ഷണം തിരിക്കി ചെന്നാലേ ബുദ്ധി ശരിയായി വർക്ക് ചെയ്യും. ബുദ്ധി ശരിയായി പ്രവർത്തിച്ചു കഴിഞ്ഞാലേ ആ ജീവന് സാമർത്ഥ്യം ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ സാമർത്ഥ്യഹാനി, സാമർത്ഥ്യം ഉണ്ടാകും. ഭക്ഷ്യതിജ അധ അന്യസ്യ ആയേ ദൃഷ്ട, ഇനി അടുത്ത് പറയും. അന്നം വന്നു ചേർന്നപ്പോ അവൻ കാണുന്നവനായി, അന്നം വന്നു ചേർന്നപ്പോ കേൾക്കുന്നവനായി, അന്നം വന്നു ചേർന്നപ്പോ ചിന്തിക്കുന്നവനായി. അന്നം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അന്നത്തെ വിട്ടിട്ട് ഒന്നും സാധ്യമല്ല. മനസ്സിന്റെ ശക്തി കൊണ്ട്, മനസ്സിന് ശക്തി അന്നമാണ് കൊടുക്കുന്നത്. അന്നമില്ലെങ്കിൽ മനസ്സിന് ശക്തിയില്ല. ഇത് എന്തന്നമാണെന്നുള്ളത്, യോഗ്യമായ അന്നം ഏതോ അതിനനുസരിച്ച് മനസ്സിന് ശക്തി കൊടുക്കും. അതുകൊണ്ട് അന്നത്തെ വിട്ടിട്ട് മറ്റ് തപസ്സുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ക്ഷീണം ഉണ്ടാകത്തുള്ളൂ, മനസ്സിന് ക്ഷീണം ഉണ്ടാകത്തുള്ളൂ. സർവസ്യ കാര്യകരണ സംഘാതസ്യ സാമർഥ്യം മനഃകൃതമേവ, കാര്യകരണ സംഘാതമായിരിക്കുന്ന ശരീരം, അതിന് എല്ലാത്തിന്റെയും ഇന്ദ്രിയങ്ങൾ, ഇതിന്റെ എല്ലാം ആ ശേഷി എന്ന് പറയുന്നത് മനഃകൃതമാണ്, മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്. ഒന്ന് മനസ്സിനെ ബലപ്പെടുത്താൻ ശ്രമിക്കണം. യോഗവും മറ്റു ചെയ്തിരിക്കുന്നവര് ഭക്ഷണമൊക്കെ തീരെ കുറച്ച് ഭക്ഷണം കഴിക്കാതെ തന്നെ ഇരുന്ന് ചെയ്യാറുണ്ട്. ഭക്ഷണം ഒരുപാട് കഴിച്ച് മേധസ്സൊക്കെ വന്നവർക്ക് ഭക്ഷണം കുറയ്ക്കുന്നത് നല്ലതാണ്, ആ രീതിയിൽ നല്ലത്, അതുകൊണ്ട് ഗുണമുണ്ടാവും. മറിച്ച് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാതെ യോഗം ചെയ്തു കഴിഞ്ഞാൽ, പട്ടിണി കിടന്ന് യോഗം ചെയ്തു കഴിഞ്ഞാൽ രോഗം പിടിക്കത്തെയോ? യുക്ത ആഹാര വിഹാരസ്യ, അവിടെ പറഞ്ഞു ആഹാരം യുക്തം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ധ്യാനമൊന്നും ശരിയാകും. അതുകൊണ്ട് അത്തരം സാധന ചെയ്യുന്നവരും സാത്വികമായ അമിത ഭക്ഷണം ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ. മിതഭക്ഷണം, ശുദ്ധവും സാത്വികവും പൗഷ്ടികവുമായ ഭക്ഷണം അത് കഴിക്കും. സാധാരണ ഈ ഭക്ഷണത്തിലൊക്കെ നിയന്ത്രണം വേണമെന്ന് പറയുന്നത് അമിത ഭക്ഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നിയമമില്ലാത്ത അശാസ്ത്രീയമായ രീതിയിലുള്ള ഭക്ഷണ രീതികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരിടത്തും ആധ്യാത്മിക സാധനയായിട്ട് മിതഭക്ഷണം പാടില്ല, ശുദ്ധമായ ഭക്ഷണം പാടില്ല എന്ന് പറയുന്നു. പക്ഷെ അത് മനസ്സിലാക്കാതെ മനുഷ്യര് ചെയ്യുന്നുണ്ട്, അവർക്ക് രോഗവും വരുന്നു. ശരീരം ദുർബലമായാൽ മനസ്സും ദുർബലമാണ്. ശരീരത്തെ ദുർബലമാക്കിയിട്ട് മനസ്സിനെ ബലപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് പറയുന്നു സാമർഥ്യം മനക്കൃതമേവ, വളരെ വ്യക്തമായി. ഭൗതികമായ സാമർഥ്യമായാലും ആധ്യാത്മികമായ സാമർഥ്യങ്ങളായാലും ശരി, എല്ലാം മനക്കൃതമാണ്. പറയും ചില യോഗികളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ തപസ് ചെയ്ത് അസ്ഥി മാത്രമായിരിക്കുന്ന ചില ആൾക്കാർക്ക് മാത്രമേ കാണപ്പെടും. അവർ വലിയ സിദ്ധന്മാരാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? ശരീരം അത്യധികം ദൃശ്യമായി, എന്നിട്ട് അവർ വലിയ ആധ്യാത്മിക ശക്തികളൊക്കെ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പക്ഷെ അത് പറയുന്നത് അപവാദം. ഒരു ജീവിക്ക് വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ജീവിക്കാൻ പരിമിതിയുണ്ട്. പക്ഷെ ചില ജീവികൾ അങ്ങനെയുള്ള മരുഭൂമിയിലും മറ്റുള്ള വർഷങ്ങളോടും അന്നവും ജലമില്ലാതെ ഇരിക്കും. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അത് കൃശമായിരിക്കും, പക്ഷെ ജീവൻ നഷ്ടപ്പെടുത്തില്ല. അത് അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്, സാധാരണ ഗതിയല്ല. സാധാരണ തത്വമാണ് ഇവിടെ പറയുന്നത്. അപൂർവം അപവാദം ഏതിനും ഉണ്ടാവും, ഏത് നിയമത്തിൽ എന്തെങ്കിലും അവര് ക്രമമായി ക്രമീകൃതമായ രീതിയിൽ സാധനകൾ ചെയ്ത് ശരീരത്തിനും മനസ്സിനൊക്കെ എന്തെങ്കിലും വിശേഷമായ ഒരു ശക്തി വിശേഷം ഉണ്ടായിട്ട് അതുകൊണ്ട് ശരീരം നിലനിന്നു വരാം. അത് അപവാദമാണ്, സാമാന്യ രീതിയിൽ തന്നെ അനുകരണീയമല്ല. എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു വഴി അങ്ങനെ, അതും എന്തെങ്കിലും ശക്തി വിശേഷം ഉണ്ടാകുന്നുണ്ടായിരിക്കും മനസ്സിനും ശരീരത്തിനും അതിനെ നിലനിർത്തുന്നത്. ഇവിടെ പറയുന്നത് പൊതു തത്വം പറയും, അപവാദങ്ങളെ എടുത്തിട്ട് തത്വത്തെ നിഷേധിക്കാൻ പറ്റും. സർവസാധാരണമായി ഇത് ആവശ്യമാണ്. മാനസേന ഹി ബലേന സമ്പന്ന ബലനോ ദൃശ്യന്തേ പറയുന്നു, മനസ്സിന്റെ ബലം കൊണ്ട് മനസ്സിന്റെ സാമർഥ്യം മനക്കൃതമാണ്. അപ്പോ മനസ്സിന്റെ ബലമാണ് ഏറ്റവും വലിയ ബലം. മനസ്സ് ദുർബലമായി കഴിഞ്ഞാൽ പിന്നെ ലോകേ ധ്യാന ആഹാര കഴിഞ്ഞ് ധന്യ പറയും. ലോകത്തിൽ മനസ്സിന് ബലം കൊടുത്ത് മനസ്സിനെ ആശ്രയിച്ച് മനസ്സിന്റെ ബലത്തിൽ വ്യവഹരിക്കുന്നവരും അല്ല, വ്യവഹാരം മനസ്സിന്റെ ബലത്തിലാണ്. അങ്ങനെയുള്ളവരുമുണ്ട്. പക്ഷെ ആ മനസ്സിന് ബലം വരണമെങ്കിൽ പറയുന്നു ആഹാരത്തിന്റെ ബലം കൊണ്ടുവേണം പറയേണ്ടത്. അന്നസ്യ സർവാത്മകത്വ, അന്നം സർവാത്മകമാണ്. അതാണ് ഇതിനൊരു അപവാദം വരാമെന്ന് പറഞ്ഞു വെച്ചാൽ ദുർബലരായ ആൾക്കാർ മനസ്സിന് ബലമുള്ളവരായി കാണുന്നുണ്ടെങ്കിൽ അവർ അന്നം സർവാത്മകമായിരിക്കുന്നുകൊണ്ട് അവർ എവിടെ നിന്നെങ്കിലും അന്നത്തെ സ്വീകരിക്കുന്നു എന്ന് ഗ്രഹിച്ചുകൊണ്ട് അന്നത്തെ സ്വീകരിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു ഉപായം ചെന്ന് പറയുന്നുള്ള ഭക്ഷണമൊന്നും കഴിക്കാതെ സൂര്യനിൽ നിന്ന് അന്നത്തെ സ്വീകരിക്കുന്നു, ഒരു ജലം മാത്രം കുടിച്ചിട്ട് അതിൽ നിന്ന് അന്നത്തെ സ്വീകരിക്കുന്നു. അപൂർവത അന്ന സർവാത്മകമാണ്, അത് സൂര്യനിൽ നിന്നുണ്ട്, കാരണം പഞ്ചീകരണം സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മനസ്സിന് ആ ശക്തി കൊടുക്കുന്ന അന്നത്തെ ഏതെങ്കിലും ഉപയോഗികൾക്ക് മറ്റേതെങ്കിലും ഒരു ഉപായത്തിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റിയാൽ അതിനെ നിഷേധിക്കുന്നില്ല. അവിടെയും അന്നം തന്നെയാണ് മനസ്സിന് ശക്തി കൊടുക്കുന്നതുകൊണ്ട് അന്നം സർവാത്മകമായിരിക്കുന്നു. മനസ്സുകൊണ്ട് തന്നെ മനസ്സിന് ഊർജ്ജത്തെ കൊടുക്കാം, മനസ്സിൽ നിന്ന് തന്നെ മനസ്സിന്റെ ശക്തി ഉണ്ടാക്കും, കാരണം മനസ്സ് അന്നമയമാണ്. അതൊക്കെ ഹേജറ്റ് പറയുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കാം, അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നമാണ് മനസ്സിന് ശക്തി കൊടുക്കുന്നത്. അത് അന്നം കഴിക്കാതെ ആരുടെയെങ്കിലും മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ ഒരു മനസ്സ് തന്നെ അന്നമായതുകൊണ്ട് അതിന്റെ ശക്തിയെ തന്നെ അവർ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അത് അന്നകൃതം മാനസം വീര്യം ഷോഡശക്കതായി സ്വയം ഷോഡശകര പുരുഷ ഏതച്ച പ്രത്യക്ഷകർത്തും ഇച്ഛത്തി. അതുകൊണ്ടെന്താണ്, മാനസികമായ വീര്യം അന്നം തന്നെയാണ്, അതെങ്ങനെ സംഭരിച്ചാലും ശരി. അതുകൊണ്ട് പുരുഷൻ ഷോഡശകരയാണ്. അതിനെ പ്രത്യക്ഷമാക്കുന്നതിന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പഞ്ചദശ സംഖ്യകാനി അഹാനി മാശേഹി അനശനം മാ കാർഷേഹി, ഈ ഒരു കാര്യം ചെയ്യുക, 15 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക. കാമം ഇച്ഛാതോ ആപഹ പിപ്പാ, ഇഷ്ടം പോലെ ദാഹിക്കുമ്പോഴെല്ലാം ജലം കുടിച്ചോളൂ, പക്ഷെ അന്നഭക്ഷണം വരുത്. യസ്മാദ്ഹ അപേ പ്രാണോ വിച്ഛേദ്യത്തെ വിച്ഛേദം അപത്യത്തെ യസ്മാദാപോമയോ അഭ്യകാര പ്രാണ പറയുന്നു. വെള്ളം എന്തുകൊണ്ട് കുടിക്കണം, നീ 15 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ വെള്ളം കൂടി കുടിക്കാതിരുത്തു കഴിഞ്ഞാൽ പ്രാണൻ ചിലപ്പോൾ ശരീരത്തെ വിട്ടു പോകും. അതുകൊണ്ട് വെള്ളം കുടിക്കണം, 15 ദിവസം വെള്ളം കുടിച്ചു പോകും, അന്നം ഒന്നും കഴിക്കാതിരിക്കുക. നിനക്കത് വ്യക്തമായി ബോധ്യമാകും, ഈ മനസ്സ് അന്നമയമാണ്, നിന്റെ മനസ്സ് നീ കഴിക്കുന്ന അന്നത്തിൽ നിന്നാണ് സാമർത്ഥ്യത്തെ നേടുന്നത്. അത് നിനക്ക് കാര്യം കാരണം ഉഷ്ടംഭമന്തരേണ വിഭ്രസ്യമാനം സ്ഥാതം സഹതേ, ജലവികാരമാണ് പ്രാണൻ. ആ കാരണത്തെ വിട്ട് കാര്യത്തിന് നിൽക്കാൻ പറ്റത്തില്ല. ജലമില്ല പ്രാണൻ നിനക്ക് സംഭവിക്കുന്നു, കാരണം ജലമയമാണ്. അതിനോട് പറയുന്നത് കാര്യസ് കാരണം പുഷ്ടംഭമന്തരേണ, കാരണം ആശ്രയം കൂടാതെ പാത്രത്തിന് മണ്ണിനെ ആശ്രയിക്കാതെ നിൽക്കാൻ വയ്യ എന്ന് പറയുന്നത് പോലെ പ്രാണന് ജലത്തെ ആശ്രയിക്കാതെ മാറി വിഭ്രസ്യമാനം സാധും, ഒന്ന് മാറി നീക്കാവുന്നത് ആഗ്രഹിക്കത്തില്ല, അത് സാധ്യമല്ല. ഏതെങ്കിലും തരത്തിൽ ആ പ്രാണന് ജനീയ അംശം വരണം, ജലത്തിൽ നിന്ന് ഇനി അന്നത്തിൽ നിന്ന് വേണമെങ്കിലും വരാം, സർവ്വ സർവാത്മകുന്നു. എന്തായാലും അതിനെ പ്രോഷിപ്പിക്കാൻ അവിടെ ജനീയമായ അംശം വേണം. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി 15 ദിവസം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിച്ച് 16-ാമത്തെ ദിവസം വരിക, നിനക്ക് സ്വയം ബോധ്യമാകും ഇതെല്ലാം അന്നമയമാണ് മനസ്സ്, ജലമയമാണ് പ്രാണൻ എന്നുള്ള കാര്യങ്ങൾ നിനക്ക് ബോധ്യമാകും.